യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശക്തിയും ആരോഗ്യവും ഉന്മേഷവും അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുരക്ഷിതമായ അവസ്ഥയുമെല്ലാം സമ്മേളിക്കുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ കാലഘട്ടത്തെ, അവന്റെ ആയുസ്സിൽ ആ പ്രത്യേക കാലയളവിനെ പ്രത്യേകം തന്നെ പരിഗണിച്ചിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഇഖ്തനിം ഖംസിൻ ഖബ്ല ഖംസിൻ, അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് നീ അഞ്ചു കാര്യങ്ങളെ വിനിയോഗിക്കണം, മുതലാക്കണം. ശബാബക ഖബ്ല ഹറമിക്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ കാര്യത്തെ എണ്ണി, നിന്റെ വാർദ്ധക്യത്തിനു മുമ്പ് നിന്റെ യുവത്വത്തെ നീ മുതലാക്കണം. ആദ്യം എണ്ണിയത് അതാണ്. രണ്ടാമത്തെ കാര്യം, വസിഹതക ഖബ്ല സഖമിക്, നിന്റെ രോഗാവസ്ഥക്ക് മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥയെ നീ മുതലാക്കണം, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ധന്യതയെ, നിന്റെ ഐശ്വര്യവേളയെ, സമ്പത്തിനെ, സമ്പന്നതയെ നീ ഉപയോഗപ്പെടുത്തണം. ഫറാഗക ഖബ്ല ശുഗ്ലിക്, നാലാമത്തെ കാര്യം, നിന്റെ ഒഴിവു സമയത്തെ നിനക്ക് തിരക്കിലാകുന്നതിന് മുമ്പ് നീ മുതലാക്കണം, നീ ജോലിയിലാവുന്നതിന് മുമ്പ് നിന്റെ ഒഴിവുവേളകളെ നീ മുതലെടുക്കണം. അഞ്ചാമത്തെ കാര്യം, വഹയാതക ഖബ്ല മൗതിക്, വഹയാതക ഖബ്ല മൗതിക്, പൊതുവായി നിന്റെ ജീവിതത്തെ ഒന്നടങ്കം നിന്നെ മരണം തേടിയെത്തുന്നതിന് മുമ്പ് നീ മുതലാക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ചു കാര്യങ്ങളെ സ്വീകരിക്കണം, അതിനെ മുതലാക്കണം, അതിനെ ശരിയാമണ്ണം വിനിയോഗിക്കണം എന്നു പറഞ്ഞതിൽ ഈ അഞ്ചു കാര്യങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച പ്രാധാന്യം, ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കൂ, നിങ്ങൾ മരണം തേടിയെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ മുതലാക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ചെറുപ്പകാലവും കുട്ടിക്കാലവും യുവത്വവും വാർദ്ധക്യം മധ്യവയസ്കതയും എല്ലാം പെട്ടു. ജീവിതത്തെ മരണത്തിന് മുമ്പ് മുതലാക്കണമെന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു, എല്ലാ കാലഘട്ടവും പെട്ടു. എന്നിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് യുവത്വത്തെ എടുത്തു പറഞ്ഞുവെങ്കിൽ, നിന്റെ വാർദ്ധക്യം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ മുതലാക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുവെങ്കിൽ, ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നു, ആ കാലഘട്ടത്തിന് പ്രത്യേകം പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വെറുതെ ജീവിതം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി എണ്ണി പ്രത്യേകമായി സൂചിപ്പിച്ചു യുവത്വത്തെ വാർദ്ധക്യത്തിന് മുമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന് സമാനമായി മറ്റൊരു ഹദീഫിൽ കൂടി അവിടുന്ന് ശക്തമായി ഈ വിഷയത്തെ ഉണർത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നു ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല മിൻ ഖംസിൻ, ആദം സന്തതികളുടെ കാൽപാദങ്ങൾ അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഖിയാമത്ത് നാളിൽ ഒരനക്കം പോലും ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. അവരോട് അഞ്ച് കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുകയും അതിനവർ കൃത്യമായ മറുപടി നൽകുകയും ചെയ്യാതെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണി, അൻ ഉംരിഹി ഫീമ അഫ്നാഹ്, അവന്റെ ആയുസ്സിനെ പറ്റി ചോദ്യമുണ്ടാകും, അവൻ ആയുസ് എന്തിലാണ് ഒടുക്കി കളഞ്ഞത്. വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, രണ്ടാമത്തെ കാര്യം, അവന്റെ യുവത്വത്തെ പറ്റി ചോദ്യമുണ്ടാകും, അവന്റെ യുവത്വം അവൻ എന്തിലാണ് നശിപ്പിച്ചു കളഞ്ഞത്. വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, മൂന്നാമതായി അവന്റെ സമ്പത്തിനെ പറ്റി ചോദ്യമുണ്ടാകും. സമ്പത്തിനെ പറ്റിയുള്ള ഒന്നാമത്തെ ചോദ്യം, സമ്പത്തിനെ പറ്റി രണ്ട് ചോദ്യങ്ങളാണ് അള്ളാഹുവിന്റെ അടുത്തു നിന്നുണ്ടാകുക. ഒന്നാമത്തെ ചോദ്യം, മിൻ ഐനക്തസബ, അവൻ സമ്പാദിച്ച ഓരോ ചില്ലിക്കാശും ഓരോ നാണയത്തൊട്ടും എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന ചോദ്യമുണ്ടാകും. വഫീമ അൻഫഖ, അവൻ അതെന്തിൽ ചെലവഴിച്ചു, രണ്ടാമതും അതിനെപ്പറ്റി ചോദ്യമുണ്ടാകും. വമാദ അമില, അഞ്ചാമതായി, വമാദ അമില ഫീമ അലിം, അവൻ എന്താണ് പഠിച്ചത്, ആ പഠിച്ചത് എന്തിലാണ് അവൻ പ്രവർത്തിച്ചത് എന്ന ചോദ്യമുണ്ടാകും. സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തെ പ്രത്യേകം എണ്ണി. അവന്റെ യുവത്വം അവൻ എന്തിലാണ് വിനിയോഗിച്ചത് എന്ന ചോദ്യം പ്രത്യേകം. നമ്മുടെ ആയുസ്സിനെ പറ്റിയുള്ള പൊതുവായ ചോദ്യത്തിന് പുറമെ ഉണ്ടാകും. ആദ്യത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞത് ജീവിതത്തെ പറ്റി ചോദ്യമുണ്ടാകും. മരണം എത്തുന്നതിന് മുമ്പ് ജീവിതത്തെ മുതലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. ഈ ഹദീസിലാകട്ടെ ആയുസ്സിനെ പറ്റി, ആയുസ് എന്തിലാണ് വിനിയോഗിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുന്നതിന് പുറമെ യുവത്വത്തെ പറ്റി പ്രത്യേകം ചോദ്യമുണ്ടാകും. അതുകൊണ്ട് യുവത്വം എന്നുള്ളത് പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന, പ്രത്യേകം നമ്മൾ ശ്രദ്ധ ക്ഷണിക്കേണ്ടുന്ന വിഷയമാകുന്നു എന്നത് ആവർത്തിച്ച് ഞാൻ സൂചിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെയുള്ള യുവത്വമാകുന്ന കാലഘട്ടത്തെ പ്രത്യേകം ഗൌരവത്തിൽ പരിഗണിക്കണം, യുവത്വം പ്രത്യേകം ശ്രദ്ധിച്ചു മുതലാക്കണം എന്ന നിർദ്ദേശം സ്വീകരിച്ച നമ്മുടെ സലഫുകൾ, അവരിൽ മുന്നിൽ നടക്കുന്ന അവിടുത്തെ സ്വഹാബികൾ റിദ്വാനുള്ളാഹി അലൈഹിം അജ്മഈൻ, അവരീ വസീയത്ത്, ഈ നിർദ്ദേശം അവർ നടപ്പിലാക്കിയതായി ധാരാളം അവരുടെ ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ മഹാനായ അബു സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഒരു യുവാവിനെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു: മർഹബൻ ബി വസീയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത് കൊണ്ട് താങ്കൾക്ക് ഇതാ സ്വാഗതം. ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുവസ്സിഅ ലക്കും ഫിൽ മജ്ലിസ് വ അൻ നുഫ്ഹിമകുമുൽ ഹദീസ് ഫഇന്നകും ഖുലൂഫുനാ വ അഹ്ലുൽ ഹദീസ് ബഅദനാ. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അബൂ സഈദിൻ അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഈ വാചകം പറയുമ്പോൾ അദ്ദേഹം സഹാബികളിലെ വയോധികനാണ്. അദ്ദേഹം പ്രായമേറിയ സമയത്താണ് ഈ സംസാരം നടത്തുന്നത്. ഒരു യുവാവിനെ നോക്കിയിട്ടാണ് പറയുന്നത്, നമ്മുടെ റസൂൽ ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെപ്പറ്റി, ഞങ്ങളുടെ മജ്ലിസിൽ, ഞങ്ങളുടെ ദീനി വിജ്ഞാന സദസ്സുകളിൽ നിങ്ങൾക്ക് പ്രത്യേകം സ്ഥാനം നൽകണം, വിശാലത ചെയ്യണമെന്ന്, നിങ്ങളെ കൂട്ടിപ്പിടിക്കണമെന്ന് നമ്മുടെ റസൂൽ ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. വഅന്നുഫ്ഹിമകുമുൽ ഹദീസ്, അവിടുത്തെ മൊഴിമുത്തുകളായ ഹദീസുകൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് നമ്മുടെ റസൂൽ ഞങ്ങൾക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട്. ഫഇന്നകും ഖുലൂഫുന, കാരണം ഞങ്ങൾക്ക് ശേഷം ഈ ദീനിന്റെ പതാക വഹിക്കുന്ന ധ്വജവാഹകർ, അവിടുത്തെ റസൂലിന്റെ അനന്തരാവകാശമാകുന്ന ദീനിന്റെ വിജ്ഞാനം പേറുന്ന, അത് പ്രബോധനം ചെയ്യുന്ന അതിന്റെ വക്താക്കൾ നിങ്ങളാണ്. ഞങ്ങൾ നിങ്ങളുടെ സലഫുകളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പിൻഗാമികളാണ്. ശേഷം ഈ മാർഗത്തിൽ ഞങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കേണ്ടവർ നിങ്ങളാണ്. വഅഹ്ലുൽ ഹദീസ് ബഅദന, ഹദീസിന്റെ വക്താക്കളായി ശേഷം വരാനിരിക്കുന്നവർ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മജ്ലിസിൽ പ്രത്യേകം വിശാലത ചെയ്യണം, നിങ്ങളെ ഹദീസ് കൃത്യമായി മനസ്സിലാക്കി പഠിപ്പിക്കണം എന്ന നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത് കൊണ്ട് നിങ്ങൾക്കിതാ സ്വാഗതം, മർഹബൻ എന്ന് അബൂ സഈദിൻ അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഒരു യുവാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, യുവത്വം, അതിനെ പ്രത്യേകം പരിഗണിക്കുന്നതിന്റെ കാര്യം, ഒരു യുവാവ് അവൻ ഇസ്ലാമികമായ തർബിയത്തിലും അതുപോലെ തന്നെ അവനൊരു താലിബുൽ ഇൽമാണ് അല്ലെങ്കിൽ അവനൊരു ആലിമാണ് എങ്കിൽ അതിന്റെ പ്രബോധനവും സമൂഹത്തിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും കാരണമാകാൻ അതൊരു പ്രധാനപ്പെട്ട സബബാണ്. ചരിത്രം നമുക്കറിയാം, അമ്പിയാക്കൾ അവരവരുടെ യുവത്വ കാലഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയായും റസൂലുമായൊക്കെ അവരെ നിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മത്തിലെ ഇമാമിങ്ങൾ, മുഹദ്ദിസുകൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവരവരുടെ യുവത്വ കാലഘട്ടത്തിലാണ് അവരാ സേവനം കർമ്മനിരതമായി ചെയ്ത് ഈ ഉമ്മത്തിന് വലിയൊരു നടപടിക്രമം സുന്നത്ത് അവർ കാഴ്ചവെച്ച് നമ്മെ പിരിഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമികമായ തർബിയത്തിൽ ദീനിലേക്ക് അടുപ്പവും ദീനിലേക്ക് താൽപര്യവും ലഭിക്കുന്ന രൂപത്തിൽ അവന് നല്ല ശിക്ഷണം ലഭിച്ചാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പോലെ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പ്രത്യയ ശാസ്ത്രത്തിന്റെയും സംഘടനയുടെയും വിഭാഗത്തിന്റെയും നേരത്തെ പറഞ്ഞ പോലെ മജ്ജ അല്ലെങ്കിൽ ജീവരക്തം, ജീവവായു എന്നൊക്കെ പറയുന്നത് യുവാക്കളാണ്, അവരുടെ യുവസംഘടനകളാണ്. ഇന്ന് യുവാക്കളെ ബാത്തിലിന്റെയും ഹറാമിന്റെയും തോന്നിവാസത്തിന്റെയും വക്താക്കൾ റാഞ്ചിക്കൊണ്ടുപോകുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരായ ആശയങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും ചിന്തകളും ആദർശങ്ങളും എല്ലാം ഇവിടെ തഴച്ചു വളരുകയാണ്. നിരീശ്വരവാദത്തിലേക്കും നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്കും യുവാക്കൾ, മുസ്ലിം നാമധാരികളായ യുവാക്കൾ ചേക്കേറുകയാണ്. രാഷ്ട്രീയമെന്നും അതല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമെന്നും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന, പിഴച്ചുപോകുന്ന വിശ്വാസങ്ങൾ ആദർശമായി സ്വീകരിച്ച ഗ്രൂപ്പുകളിലും പ്രസ്ഥാനങ്ങളിലും ചേക്കേറുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ വിഷയം നമ്മൾ ഗൌരവത്തിലെടുക്കണം. നമ്മുടെ യുവാക്കളെ നാം പ്രത്യേകിച്ച് ദീൻ അല്പമെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും ഹക്കിനോടൊപ്പം സഞ്ചരിക്കാനും തൗഫീഖ് ലഭിച്ച അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിന് കാരണക്കാരായ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യത അത്തരക്കാരെ നമ്മിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ഗൗരവമായ വിഷയമാണ്. മറ്റൊരിക്കൽ അബൂ സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യുവാവിനെ കണ്ടുമുട്ടുകയുണ്ടായി. ആ യുവാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യബ്ന അഖി, എന്റെ സഹോദരന്റെ പുത്ര, ഇദാ ശക്കക്ത ഫീ ശൈഇൻ ഫസൽനി ഹത്താ തസ്തൈഖിൻ, നിനക്ക് ദീനിയായ ഒരു മസ്അലയിൽ സംശയമുണ്ടായാൽ, ആ മസ്അലയിലെ സംശയം തീരുവോളം, ആ വിഷയം ഉറപ്പുവരുത്തുവോളം നീ എന്നോട് ചോദിക്കുക, നിനക്കത് ഞാൻ പഠിപ്പിച്ചു തരാം. ഫഇന്നക ഇൻ തൻസറിഫ് അല യഖീനി അഹബ്ബു ഇലയ്യ മിൻ അൻ തൻസറിഫ് അല ശക്ക്, നീ ആ മസ്അലയിൽ സംശയം തീർത്ത് ഉറപ്പോടുകൂടി എന്റെ അടുക്കൽ നിന്ന് പിരിയുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം, നീ അതിൽ സംശയമുണ്ടായവനായി എന്നിൽ നിന്ന് പിരിയുന്നതിനേക്കാൾ. ഏതെങ്കിലും മസ്അലയിൽ നിനക്ക് സംശയമുണ്ടായാൽ ആ സംശയം തീരുവോളം എന്നോട് നീ ചോദിക്കുക, നിനക്ക് യക്കീൻ കൈവരുവോളം നിന്നെ ഞാനത് പഠിപ്പിക്കാം. അതല്ലാതെ കേവലം കേട്ട് സംശയം തീരാതെ നീ മടങ്ങിപ്പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, അതിനേക്കാൾ നീ ആ സംശയം തീർത്ത് യക്കീനോടുകൂടി മടങ്ങുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പിന്നെയും ഒരു യുവാവിനെ കണ്ടപ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികളുടെ കൂട്ടത്തിൽ യുവാക്കളെ പ്രത്യേകം വിളിച്ച് വസിയത്ത് നൽകാറുള്ള മഹാനായ മറ്റൊരു സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഒരു കൂട്ടം യുവാക്കൾ മസ്ജിദിലിരുന്ന് ഇൽമു പഠിക്കുന്നത് കണ്ടു. തുല്ലാബിൽ ഇൽമുകളായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കളെ കണ്ടു. അദ്ദേഹം അവരെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു, മർഹബൻ ബിയനാബി അൽഹിക്മതി വമസാബിഹ അൽളുൽം ഖുൽഖാനി സിയാബ് ജുദുദുൽ ഖുലൂബ് ജുദുദിൽ ഖുലൂബ് ഹുലുസിൽ ബുയൂതി റൈഹാനി കുല്ലി ഖബീല മർഹബൻ ബിയനാബി അൽഹിക്മ, വിജ്ഞാനത്തിന്റെ ഉറവിടങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം. വമസാബിഹ അൽളുൽം, ദലാലത്തിന്റെയും ബാത്തിലിന്റെയും അന്ധകാരങ്ങളിൽ ഹിദായത്തിന്റെ ഹക്കിന്റെ പ്രകാശമാകുന്ന വിളക്കുമാടങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം. ഖുൽഖാനി സിയാബ്, ദീനിന്റെ വിജ്ഞാനദാഹികളായി ചടഞ്ഞിരുന്ന് വസ്ത്രം പഴകി ദ്രവിച്ചു നൊരുമ്പിച്ചു പോയവരെ നിങ്ങൾക്ക് സ്വാഗതം. ജുദുദിൽ ഖുലൂബ്, എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ളത് പുത്തനുണർവാണ്, ഈമാനികമായ പുതു ചിന്തകളും അതുപോലെ തന്നെ ഉന്മേഷവുമാണ്. നിങ്ങളുടെ വസ്ത്രം നൊരുമ്പിച്ചതാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് പഴക്കം ബാധിച്ചിട്ടില്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ ഈമാനിന്റെ പ്രകാശം സ്ഫുരിക്കുന്ന പുത്തൻ ഹൃദയങ്ങളാണ്. ഹുലുസിൽ ബുയൂത്ത്, വീടുകളിൽ പരവതാനികളായവരെ എന്ന് പറഞ്ഞാൽ ഇതിന് പല വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അവർ തൊലബുൽ ഇൽമ കഴിഞ്ഞാൽ, മസ്ജിദിലുള്ള ഇബാദത്തുകൾ കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെയായിരിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ ഇക്കാലഘട്ടത്തിൽ യുവാക്കളെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവർ വീട്ടിൽ അടങ്ങിയിരിക്കുന്നവരല്ല. വീട്ടിൽ അടങ്ങിയിരിക്കുക എന്നുള്ളത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറച്ചിലായി, അവരെ ഒരു ന്യൂനതയായി ആളുകൾ മനസ്സിലാക്കുകയാണ്. പുറത്തേക്കിറങ്ങി അങ്ങാടിയിലും മറ്റും തെണ്ടി തിരിഞ്ഞ് തേരാപ്പാര നടക്കുന്നതാണ് യുവാക്കളുടെ യോഗ്യതയായി, അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റായി, അവരുടെ മേന്മയായി, അവരുടെ യുവത്വത്തിന്റെ ചോരത്തിളപ്പിന്റെ പ്രകടഭാവമായി ആളുകൾ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ സലഫുകളിൽ യുവാക്കൾ മസ്ജിദ്, ഇബാദത്ത്, തൊലബുൽ ഇൽമ്, ഫിത്നകൾ ബാധിക്കാതിരിക്കാൻ വീട്ടിലടങ്ങിയിരുന്ന്, വീട്ടിലായാലും അവർ ഹിഫ്ലും അതുപോലെ തന്നെ ഹദീസുകളും മുറാജഅ ചെയ്ത് അത് മനനം ചെയ്ത് അത് പഠിച്ചു വായിച്ച് അവർ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നവരാണ് എന്നതാണ് അതിന്റെ വിശദീകരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം. അതാണ് വീടുകളിലെ പരവതാനികളായവരെ, അല്ലെങ്കിൽ വീടുകളിൽ അടങ്ങിയിരിക്കുന്നവരെ, നാടുകളിലും അങ്ങാടികളിലും തെണ്ടിത്തിരിയുന്നവരല്ല എന്ന് ചുരുക്കം. റൈഹാനി കുല്ലി ഖബീല, വീടിലവർ അടങ്ങിയിരിക്കുന്നു, നാട്ടിൽ അനാവശ്യമായി ഇറങ്ങുന്നില്ല, അങ്ങാടികളിൽ വ്യാപൃതരാകുന്നില്ല എന്ന് വെച്ച് അവർക്ക് സമൂഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. റൈഹാനി കുല്ലി ഖബീല, എല്ലാ ഗോത്രങ്ങൾക്കും പരിമളവും വസന്തവും വിതറുന്നവരെ. അവരുടെ ഇൽമും അവരുടെ ദീനിയായ രംഗത്തെ സേവനങ്ങളും എല്ലാ നാട്ടിലെയും ആളുകൾക്ക് വെളിച്ചമാണ്, പരിമളമാണ്, സുഗന്ധമാണ്. എന്നാൽ ഇന്ന് റോട്ടിലിറങ്ങുന്ന യുവാക്കളൊക്കെ ഉണ്ടോ? എല്ലാവർക്കും അക്രമവും ദ്രോഹങ്ങളും അനാവശ്യങ്ങളുമാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹു ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു യുവാക്കളെ വിളിച്ച് ഉണർത്തിയ വാചകങ്ങളാണിത്. സഹോദരങ്ങളെ, സഹാബികളിൽ നിന്ന് ഇങ്ങനെ ധാരാളം വസീയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം ആദ്യമായി എടുത്തുകൊടുക്കുന്ന സഹാബികൾക്ക് ശേഷം വന്നിട്ടുള്ള താബിഈങ്ങളിൽപ്പെട്ട കൂഫയിലെ ഉലമാക്കളിൽപ്പെട്ട, കൂഫയിൽ ജനിച്ചു മരിച്ച അംറു ബിൻ ഉബൈദില്ലാ അസ്സബീഇ റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 20കൾക്ക് ശേഷമാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ജീവിച്ച താബിഈയാണ് അദ്ദേഹം. നാം യമഅശറ ശബാബ്, അദ്ദേഹം പറഞ്ഞു, ഇഅതനിമു ഖല്ലമ തമുറു ബി ലൈലത്തുൻ ഇല്ലാ വഅഖറഉ ഫീഹാ അൽഫ ആയ വഇന്നി ലഅഖറഉൽ ബഖറ ഫീ റകഅത്തിൻ വഇന്നി ലഅസൂമു അശ്ഹുറൽ ഹുറും وثلاثة أيام من كل شهر والاثنين والخميس ثم تلا وأما بنعمة ربك فحدث. അദ്ദേഹം പറഞ്ഞു, യുവാക്കളുടെ സമൂഹമേ, ഇഖ്തനിമു ഐ ശബാബക്കും, നിങ്ങൾ നിങ്ങളുടെ യുവത്വത്തെ മുതലാക്കണം, നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ ഇസ്ലാമിലായി വിനിയോഗിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓരോ രാത്രിയും എന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്, ആ ഓരോ രാവിലും അത് അവസാനിക്കുന്നതിന് മുമ്പ് ആയിരം ആയിരം ആയത്തുകൾ ഞാൻ ഓതും. അതുപോലെ തന്നെ രാത്രി ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറയോളം ദൈർഘ്യമായി ഞാൻ പാരായണം ചെയ്യും. ഞാൻ എല്ലാ പവിത്രമായ മാസങ്ങളിലും എല്ലാ അശ്ഹുറുൽ ഹുറുമിലും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും. പവിത്രമാക്കപ്പെട്ട, ഹറാമാക്കിയ, അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസങ്ങളുണ്ടല്ലോ, ദുൽഹിജ്ജ. ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് പവിത്രമായ മാസങ്ങൾ? മുഹറം, പിന്നെ റജബ്, ദുൽഖാദ. റമദാന്റെ പ്രത്യേകത വേറെ തന്നെ. ഇങ്ങനെയുള്ള പവിത്രമായ മാസങ്ങൾ, ഈ മാസങ്ങളിൽ ഞാൻ ധാരാളമായ ഐച്ഛികമായ സുന്നത്ത് നോമ്പുകൾ എടുക്കും. അദ്ദേഹം പറയുകയാണ്, വസലാസത അയ്യാമിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും അതിനു പുറമെ 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കും. അതും പോരാഞ്ഞിട്ട് വൽ ഇസ്നൈ വൽ ഖമീസ്, എല്ലാ ആഴ്ചകളിലെയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ ഐച്ഛികമായ നോമ്പെടുക്കും. എന്നിട്ട് അദ്ദേഹം, ഇത് ഞാൻ അഹങ്കാരമായി, പെരുമയായി, മേന്മയായി, മേനി പറഞ്ഞതല്ല എന്ന് പറയാൻ വേണ്ടി യുവാക്കളെ കേൾപ്പിച്ചുകൊണ്ട് ഈ ആയത്തോടി, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിന്റെ നിഅമത്തിനാൽ നിനക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ നീ ആളുകൾക്ക് ഉപകാരമായി, അവർക്കതുകൊണ്ട് ഉപകാരം സിദ്ധിക്കുമെങ്കിൽ റിയാ ഇല്ലാത്ത രൂപത്തിൽ സംസാരിക്കുക എന്ന ആയത്ത് അദ്ദേഹം ഓതുകയുണ്ടായി. അദ്ദേഹം വയസ്സായ സമയത്താണ് ഈ പറയുന്നത്. യുവാക്കളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആയിരം ആയത്തുകൾ ഓരോ ദിവസവും രാത്രി എന്നെ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞാൻ ഓതും എന്ന് പറഞ്ഞാൽ, ആയിരം ആയത്തുകൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കൃത്യമായി ആയിരം ആയത്തുകൾ ഓതുമെന്നല്ല, ഏകദേശം ആയിരത്തോളം ആയത്തുകൾ ഓതും. അങ്ങനെ പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഖുർആൻ അവർക്ക് ഖത്തം തീർക്കാൻ സാധിക്കും? പലരും ഉറങ്ങുന്നുണ്ടല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ആയിരം ആയത്തുകൾ ദിവസം ഓതാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അവര് ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു. ഇത് സലഫുകളിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയായിരുന്നില്ല. വഹുവ ദഅബു ആമ്മത്തി സലഫ്, സലഫുകളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പതിവതായിരുന്നു. ഈ സലഫുകളെ പിൻപറ്റുന്ന സലഫികളാണ് നമ്മൾ. ആഴ്ചയിൽ ഒരിക്കൽ അവര് ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു എന്നതാണ്. റമദാനിൽ തന്നെ ഞെങ്ങി ഞെരങ്ങി നമുക്ക് ഒരു തവണ ഖത്തം തീർക്കാൻ സാധിക്കുന്നില്ല, അള്ളാഹുൽ മുസ്തഅൻ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സലഫുകളുടെ പാരമ്പര്യം ഇതായിരുന്നു. അവർ യുവാക്കളെ വിളിച്ചു ഉണർത്തലുണ്ടായിരുന്ന ഇതാണ്, ഇബാദത്തിലും അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലും സുന്നത്തായ കർമ്മങ്ങളിലും പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അവർ ഈ രൂപത്തിൽ പ്രചോദനവും വസീയത്തുകളും നൽകുമായിരുന്നു. അതുപോലെ തന്നെ താബിഈങ്ങളിൽപ്പെട്ട അംറു ബിനു മൈമൂൻ, അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ കാന യൽക റജുല മിൻ ഇഖ്വാനി, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് റസഖനി അല്ലാഹുൽ ബാരിഹ മിൻ സ്വലാതി കദ വറജക മിനൽ ഖൈരി കദ, കഴിഞ്ഞ ദിവസം എനിക്ക് അള്ളാഹു ഇന്ന ഇന്ന സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകി, അതുപോലെ തന്നെ ഇസ്ലാമിൽപ്പെട്ട ഇന്ന ഇന്ന നന്മകളൊക്കെ അനുഷ്ഠിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകിയെന്ന് അദ്ദേഹത്തിന്റെ ആദർശ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരു യുവാവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇദ്ദേഹം വയസ്സനാണ്, വയോധികനാണ്, പ്രായമേറിയ ആളാണ്, ആ സമയത്താണ് പറയുന്നത്. അപ്പൊ സലഫുകളിലെ പ്രായം ചെന്നവർ അവർക്ക് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ചെയ്യാൻ സാധിച്ച നന്മകൾ യുവാക്കളോട് പറഞ്ഞിരുന്നു, അതിലേക്ക് അവർക്ക് പ്രേരണയും പ്രചോദനവും ഉണ്ടാകാൻ, അതിലേക്ക് അവർ ഇവരെപ്പോലെ പിൻഗാമികളായി വരാൻ സഞ്ചരിക്കാൻ, അതിനുവേണ്ടിയാണ് അവരിത് പറഞ്ഞത്. ഈ രണ്ട് അസറുകൾ എടുത്തു കൊടുത്തുകൊണ്ട് ഇമാം അൽ ഹാകിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫറഹിമ അല്ലാഹു അംറ ബിൻ ഉബൈദില്ലാഹി സബീഇ വഅംറ ബിൻ മൈമൂൻ അൽ ഔദി ഫലഖദ് നബ്ബഹ ലിമാ യുറഖിബു ശബാബ ഫിൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വതആല അംറ ബിൻ ഉബൈദില്ലാഹി സബീഇക്കും അംറ ബിൻ മൈമൂൻ അൽ ഔദിക്കും റഹിമഹും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അവർ തങ്ങളുടെ കാലഘട്ടത്തിൽ യുവാക്കളെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രേരണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഈ അസറുകൾ പറഞ്ഞുവെച്ച കുറിച്ചുവെച്ച അവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ഈ അസറുകൾ അദ്ദേഹത്തിന്റെ കിതാബിൽ മുസ്തദ്റക്കിൽ എടുത്തു കൊടുത്തിട്ട് തഅലീഖായി അടിക്കുറിപ്പായി എഴുതിവെച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ കൂട്ടത്തിൽ പ്രായം ചെന്നവർ യുവാക്കളെ ഇങ്ങനെ ഇബാദത്തിനും അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനും നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. റിയാ ഇല്ലാത്ത രൂപത്തിൽ, പൊങ്ങച്ചമല്ലാത്ത രൂപത്തിൽ അള്ളാഹു അങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിച്ച നന്മകൾ അവർക്കു വേണ്ടി അവരെടുത്തു പറയാറുണ്ടായിരുന്നു. അത് ഇസ്ലാമികമായി യുവാക്കളെ, പ്രത്യേകിച്ച് ചെറുപ്രായക്കാരെ നല്ല തർബിയത്തിൽ, മാതൃകയിൽ വളർത്താനുള്ള ഒരു പാരമ്പര്യമാണ്. അത്തർബിയത്തു ബിൽ ഖുദ്വ, മാതൃക കൊണ്ട് പരിപാലിക്കുക എന്നൊരു വിഷയമാണത്. നമ്മൾ ഒരാൾക്ക് നന്മ ഉപദേശിക്കുന്നുവെങ്കിൽ ആ നന്മയിൽ നമ്മൾ ആദ്യം മുമ്പിലുണ്ടാകണം, എങ്കിൽ അവന് നമ്മൾ മാതൃകയായി. ആ ഉപദേശിക്കുന്ന നമ്മൾ ഒരാളോട് നീ തിങ്കളാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് എടുക്കണം എന്ന് നമ്മൾ എടുത്തുകൊണ്ട് പറയാണ്, അവൻ എല്ലാ തിങ്കളാഴ്ച നമ്മളെ നോമ്പുകാരനായി കാണാണ്, എന്നിട്ട് അവനോട് പറയാം, മോനെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്, നീ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് എടുത്ത് ശീലിച്ചു നോക്കൂ. എടുത്തവനായി നമ്മളെ കണ്ട് അവനത് കേൾക്കുകയാണെങ്കിൽ നമ്മെ മാതൃകയാക്കും. അപ്പൊ മാതൃകയായി ഒരാളെ പരിപാലിക്കുക അല്ലെങ്കിൽ തർബിയത്ത് കൊടുക്കുക എന്ന പാരമ്പര്യം സലഫുകൾക്കുണ്ടായിരുന്നു. അവരൊരു കൂട്ടരെ ഉപദേശിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് മാതൃകയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഉപദേശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷെയ്ഖ് അവറുകളോട് പ്രത്യേകം സൂചിപ്പിക്കുന്ന സലഫുകളാണിത് പറഞ്ഞത്. അവരെ എടുത്തു പറഞ്ഞത്, ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് നമ്മുടെ സലഫുകളാണ്. അവരെ പോലെ നല്ല നിയത്തും റിയാഇനെയും ലോകമാന്യതയും പേടിക്കുന്നവർ മറ്റാരുമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിഷയങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ റിയാഇനെ നമ്മുടെ നിയത്തിനെ ബാധിക്കുന്നുണ്ടോ, നമ്മിൽ റിയാ ഉണ്ടാക്കുന്നുണ്ടോ, നമുക്ക് വല്ല തൽപര ലക്ഷ്യങ്ങളും അത് മുഖേന ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മാതൃക കാണിച്ചുകൊണ്ട് സമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ സലഫു സ്വാലിഹുകളുടെയും പാരമ്പര്യമാണ് എന്നത് ഈ അസറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അതാണ് അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന് യുവാക്കളെ പ്രേരിപ്പിച്ചതിന്റെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ വസിയ, ആദ്യം നമ്മൾ പറഞ്ഞത് പൊതുവായ ചില വസിയത്തുകളാണ്. രണ്ടാമത്തെ വസിയ, അദ്ദേഹം ഇവിടെ എടുത്തു കൊടുക്കുന്ന രണ്ടാമത്തെ വസിയ താബിഈങ്ങളിൽപ്പെട്ട അനസ് ഇബ്നു സീരിൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസറാണ്. സ്വഹാബികളിൽപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയാണ്. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുമ്പോൾ താബിഈങ്ങളിൽ ദീൻ പഠിച്ച ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹം കുറച്ചാളുകളെയും കൂട്ടി അനസ് ഇബ്നു സീരിൻ റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. ഇവരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുവാക്കളാണ് കൂടുതലുമുള്ളത്, യുവാക്കളാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നവരിൽ ബഹുഭൂരിപക്ഷവും. അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ യാ മഅശറ ശബാബ്, യുവാക്കളുടെ കൂട്ടമേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഉൻലുറു മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ് ഫഇന്നഹ മിൻ ദീനികും, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ബാക്കിയാക്കി വെച്ചുപോയ ഹദീസുകൾ നിങ്ങൾ ആരിൽ നിന്നാണ് അത് കേട്ടു പഠിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം. ഫഇന്നഹ മിൻ ദീനികും, കാരണം അത് നിങ്ങളുടെ ദീനിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ ദീനാകുന്ന ഹദീസ് നിങ്ങൾ ആരിൽ നിന്നാണ് പഠിക്കുന്നത്, അത് പഠിച്ച് അത് പറയാൻ യോഗ്യരായ സുന്നത്തിന്റെ അഹലുൽ ഇൽമിന്റെ വക്താക്കളിൽ നിന്നാണോ നിങ്ങൾ അത് കേൾക്കുന്നത് പഠിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു വസീയത്താണ്. ഞാൻ പറഞ്ഞല്ലോ, അനസ് ബിൻ സീരിൻ റഹിമുള്ളയുടെ സഹോദരനായ മുഹമ്മദ് ബിൻ സീരിൻ റഹിമുള്ളയുടെ പ്രസിദ്ധമായ ഒരു വാക്ക് ഈ വിഷയത്തിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻമുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ദീൻ എന്നത്, ഈ ഇൽമ എന്നത് നിങ്ങളുടെ ദീനാണ്. ദീനിന്റെ വിജ്ഞാനം എന്നുള്ളത് നിങ്ങൾ, ദീൻ ഇൽമ എന്നുള്ളത് വിജ്ഞാനം എന്നുള്ളത് നിങ്ങളുടെ ദീനാണ്. അതുകൊണ്ട് ആ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം. ആയത്തും ഹദീസും മനഃപ്പാഠമാക്കി അതിന്റെ അർത്ഥം പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ നാലാളുകൾക്ക് മുമ്പിൽ വാചാലമായി പ്രസംഗിക്കാൻ സാധിക്കുന്ന, ഉച്ചഭാഷയിലൂടെ ഉച്ചത്തിൽ തന്റെ പ്രസംഗ വൈഭവം തെളിയിക്കാൻ സാധിക്കുന്ന ഏത് ആളുടെയും നാവിന് കീഴെ നമ്മൾ ചെവി കൊണ്ടുവെക്കരുത്. അത് പറയാൻ യോഗ്യരായ, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഞാൻ വ്യക്തമായി പറയട്ടെ, തൗഹീദുള്ള ആളുകൾക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ദീൻ പറയാൻ. ഈ പറയുന്ന ഞാനും പ്രതിസ്ഥാനത്ത് തന്നെയാണ്, നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ട് പറയുന്നതല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീൻ പറയാൻ യോഗ്യതയില്ലാത്തവർ ദീൻ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ദീനിന്റെ വിഷയത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും കണക്കില്ലാത്ത ഭിന്നിപ്പുകളും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഒരു പൊതുവായ സാമാന്യം എല്ലാ മനുഷ്യന്മാരും അംഗീകരിക്കുന്ന ഒരു തത്വം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചികിത്സിക്കുന്നത്, രോഗികളെ ചികിത്സിക്കുന്നത് അതിന് യോഗ്യരായ ബിഷഗരന്മാരാണ്, ഡോക്ടർമാരാണ്. മെഡിസിൻ പഠിക്കാത്ത രോഗിയെ ചികിത്സിക്കുവോ? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് അത് പഠിച്ച എഞ്ചിനീയർമാരാണ്, അല്ല തന്നെ പണി നടത്തുവോ? ദുനിയാവിൽ നമ്മൾ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ പരിപാടികൾക്കൊക്കെ അതിന് യോഗ്യരായ ആളുകളാണ് ആളുകളെ ഏൽപ്പിക്കുക. അതൊക്കെ ശരിയായ, അതിന് യോഗ്യത ഉള്ളത് പഠിച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് നമ്മൾ ഇതിന്റെ പിന്നാലെ കൂടി അവരെ ഏൽപ്പിക്കും. എന്നാൽ ഇന്ന് ദീനിന്റെ വിഷയത്തിലോ ഏത് അണ്ടനും അടകോടനും ചപ്പനും ചവറിനും സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ വായിട്ടടിക്കാൻ പറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിലെ ഫിത്നകൾ പ്രത്യേകം എണ്ണിയതാണ് ഈ വിഷയം. സയ്യത്തി അലന്നാസി സനവാത്തുൻ മുഹദ്ദഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ജനങ്ങൾക്ക് അവരെ വഞ്ചിക്കുന്ന ചില വർഷങ്ങൾ പിടികൂടാനിരിക്കുന്നുണ്ട്. യുസദ്ദഖു ഫീഹൽ കാദിബ് വയുഖവ്വനു ഫീഹൽ വയുകദ്ദബു ഫീഹ സാദിഖ്. ആ വർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സത്യം പറയുന്നവരെ ആളുകൾ കള്ളനെന്ന് വിളിക്കും, കള്ളന്മാരെ സത്യസന്ധരെന്നും വിളിക്കും, വിശ്വസ്തരായ ആളുകളെ വഞ്ചിക്കുന്നവൻ എന്നാളുകൾ വിശേഷിപ്പിക്കും. വഞ്ചിക്കുന്ന ആളുകളാകട്ടെ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായി ചിത്രീകരിക്കപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമതായി എണ്ണി, വയുസദ്ദഖു ഫീഹൽ വയുസദ്ദഖു വയംതിഖു ഫീഹർ റുവൈബില. ആ കാലഘട്ടങ്ങളിൽ റുവൈബിലമാർ നാക്കിട്ട് ചിലക്കും. സഹാബികൾക്ക് പരിചയമില്ലാത്തൊരു വാക്കായിരുന്നു. സഹാബികൾ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ആരാണ് റസൂലെ ഈ റുവൈബിലമാർ, നാക്കിട്ട് ചിലക്കുന്ന റുവൈബിലമാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അർറജുലു ത്വാഫിഉ യതകല്ലമു ഫീ അംരിൽ ആമ്മ. പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ നാക്കിട്ടടിക്കുന്ന അന്തസ്സാര ശൂന്യനായ മനുഷ്യൻ, നമ്മളൊരു കഥയില്ലാത്ത മനുഷ്യൻ എന്ന് അറിയില്ലേ, അർറജുലു ത്വാഫി എന്ന് പറഞ്ഞാൽ ഒരു കഥയുമില്ലാത്ത, ദീനിന്റെ ഒരു ചുക്കും പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ ദീനിന്റെ പേരിൽ, മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ സംസാരിക്കുന്ന റുവൈബിലമാർ, അവർ ആ സമയത്ത് പ്രത്യക്ഷപ്പെടും. സഹോദരങ്ങളെ, ഇത് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നാല് വാക്ക് ഭംഗിയിൽ സംസാരിക്കാൻ കഴിയുന്ന, നാല് ആയത്തിന് ഹദീസ് ഇഫ്ലാക്കി അതിന്റെ അർത്ഥം സ്റ്റേജിൽ കയറി പറയാൻ സാധിക്കുന്ന എല്ലാവരുടെ മുമ്പിലും പോയി നമ്മൾ ദീൻ കേൾക്കരുത്. കാരണം ഇൽമു പഠിക്കരുത്, ഇത് നമ്മുടെ ദീനാണ്. ഈ ദീനും കൊണ്ടാണ് അള്ളാഹു നമുക്ക് കണ്ടുമുട്ടാനുള്ളത്. അത് ഈ ഏറ്റവും ചുരുങ്ങിയത് അറബി അറിയാത്ത ആളുകൾ, അവരിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? ഈ ദീനിന്റെ പ്രമാണങ്ങൾ അള്ളാഹു കിതാബ് ഇറക്കിയത് അറബിയിലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുള്ള അറബിയിലാണ്. ഈ അറബി ഭാഷ പഠിക്കാത്തവരാണ് ഈ പൊതുജന സമൂഹത്തിൽ എഞ്ചിനീയറും ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും, അല്ലെങ്കിൽ സ്കൂൾ വാദ്യക്കന്മാരും, അറബി മുൻഷികളൊക്കെ. അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ കറകളഞ്ഞ സോഴ്സിൽ നിന്ന് പഠിക്കാതെ തന്നെ സംസാരിക്കുന്നത്, എന്തുമാത്രം അബദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദീൻ എടുക്കുന്നത് അതിന് യോഗ്യരായ ആളുകളിൽ നിന്നാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതാണ് ഈ വസീയത്ത്, സലഫു സ്വാലിഹീങ്ങൾ ഗൌരവത്തിൽ പരിഗണിച്ച ഈ വസീയത്തിൽ നമുക്ക് പാഠമായിട്ടുള്ളത്. അന്ന ശാബൽ മുഖ്ബിൽ അലാ തലബിൽ ഇൽമി തഹ്സീൽ ഹദീസ് യംബഗി അൻ യകൂന തഹ്സീലുഹു ലഹു അലാ ഐദി അഹ്ലിൽ ഇൽമി റാസിഖീൻ അൽഅസ്ബാബ്. ഈ അസറിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹം പറയുന്നു, ഇത് മഹത്തരമായ ഒരു വസീയത്താണ്. ഒരു യുവാവ്, തലബുൽ ഇൽമിന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ മുന്നിടുന്ന ഒരു യുവാവ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ്, അവനെ സംബന്ധിച്ചിടത്തോളം അത് അവന് പഠിപ്പിച്ചു നൽകാൻ യോഗ്യരായ ഉലമാക്കളുടെ കരങ്ങളിലൂടെ അവനത് പഠിക്കണം. ഇൽമിൽ അടിയുറച്ച സബാത്തുള്ള പണ്ഡിതന്മാർ ഖുർആനും സുന്നത്തും അതിന്റെ ഭാഷയിൽ നിന്ന് അതിന്റെ ഉറവിടങ്ങളിൽ നിന്ന് കലർപ്പില്ലാതെ പഠിച്ച് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉലമാക്കളുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ അവരുടെ സംസാരങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഉലമാക്കളുണ്ട്. ഇന്ന് അവരുടെ പേരുകൾ പറഞ്ഞ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അലർജിയാണ്. ഉലമാക്കളിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ മടക്കുന്നു. ഖുർആനും സുന്നത്തും അവതരിച്ച നാട്ടിൽ അറബിയായി ജനിച്ച് ചെറുപ്പം മുതൽ തന്നെ അതിൽ മുച്ചൂടും വളർന്ന് അത് അതിലൂടെ തേനൂട്ടി പാലൂട്ടി വളർത്തപ്പെട്ട അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉലമാക്കൾ അവർ ദീൻ സംസാരിക്കുന്നതാണോ കൂടുതൽ തെറ്റുകൂടാതെ സംഭവിക്കുക? ഈ പറഞ്ഞ മലയാളിയായി ജനിച്ച അല്ലെങ്കിൽ അറബി ഭാഷ പോലും അറിയാതെ അവിടുന്ന് ഇവിടുന്ന് പറക്കി ട്രാൻസ്ലേഷൻ വെച്ചിട്ട് നുള്ളിപ്പറക്കി അവനെ മനസ്സിലാക്കിയ ബുദ്ധിയിലും ചിന്തയിലും ഇട്ട് ഊറ്റി അളന്ന് ഇത് ആളുകൾക്ക് മുമ്പിൽ പുലമ്പുന്ന ആളുകളാണോ ദീൻ സുരക്ഷിതമായി സംസാരിക്കുക? എവിടെ പോയി മനുഷ്യന്മാരുടെ ബുദ്ധി? ആരാണ് കൂടുതൽ സുരക്ഷിതമായി സംസാരിക്കുക? ആരാണ് ദീനിന്റെ വിഷയത്തിൽ ഒരു ആകസ്മികമായ ഒരു മസല ഉണ്ടാകുമ്പോൾ, ഒരു പ്രത്യേക വിഷയം പുതുതായ വിഷയം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം പറഞ്ഞതിന് ഫത്വ തരാൻ ആരാണ് യോഗ്യരായവർ? ഉലമാക്കളല്ലാതെ. ഈ ഉലമാക്കളെ കുറിച്ചല്ല അള്ളാഹു സുബ്ഹാനഹു വതആല വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞത്, അംബിയാക്കളുടെ അനന്തരവന്മാർ എന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ അറബി അറിയാത്ത പ്രാസംഗന്മാരെ കുറിച്ചാണോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിൽ വലിയൊരു ഫിത്നയാണിത്. എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കാൻ, നാല് വാക്ക് സംസാരിക്കാൻ അറിയുന്ന എല്ലാവരുടെ അടുത്തും പോയി ദീൻ കേൾക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഷെയ്ഖ് പ്രത്യേകം പറയുന്നു, ബസീറത്തുള്ള ഉൾക്കാഴ്ചയുള്ള ദീൻ ശരിയായി പഠിച്ച യഖീനും ഉറപ്പും സബാത്തുമുള്ള അഹലുൽ ഇൽമിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ പഠിക്കണം. അതിന് സാധിക്കുന്നവർ അവിടെ പോയി തന്നെ പഠിക്കണം. നമ്മളൊരിക്കലും ഈ മലയാളത്തിൽ അറബിയിലുള്ളത് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് അതിന്റെ പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്ന നമ്മളെപ്പോലെയുള്ള പ്രായം കൊണ്ടും വിവരം കൊണ്ടും വിവേകം കൊണ്ടും പക്വത കൊണ്ടും എല്ലാം ബലഹീനരായ ശിശുക്കളായ ശുഷ്കരായ നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് കേൾക്കണം. എല്ലാ കാലത്തും നമ്മളിൽ തന്നെ കേട്ട് പഠിക്കണം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇതിൽ നിന്ന് ഉയർന്ന് നമ്മൾ ദീൻ പഠിക്കണം. നമ്മുടെ നിലവാരം ഉയരാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അറബി പഠിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സാഹചര്യം പരമാവധി സ്വരുക്കൂട്ടി അറബി പഠിച്ച് അതിന്റെ ശരിയായ പണ്ഡിതന്മാരിൽ നിന്ന് ഉലമാക്കളിൽ നിന്ന് കേട്ടു പഠിക്കണമെന്ന ആഗ്രഹം, ആ നിലവാരമുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അത് നമുക്ക് ഖൈറും ബറക്കത്തും നമ്മുടെ ദീനിലും അമലിലും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരു കുറച്ചിലായി, അത് ആവശ്യമില്ലാത്ത കാര്യമായി, അത് അനാവശ്യ ചിന്തയായി ഒരിക്കലും നമ്മുടെ മനസ്സിൽ തോന്നാൻ പാടില്ല. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് തൗഹീദുള്ള ആളുകൾക്കിടയിൽ ദീൻ ഇത്രയും വഷളായി, ഹക്ക് ഇത്രയും വഷളായി പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി അള്ളാഹു ആലം ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ദീൻ നമ്മളെല്ലാവരുടെ അടുത്തുനിന്നും പോയി എടുക്കരുത്. എല്ലാ കണ്ണി കാണുന്ന ആളുകളുടെ അടുത്തും പോയി നമ്മൾ ദീൻ എടുക്കരുത്. അതാണ് ഉലമാക്കൾ പറഞ്ഞത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ വസീയത്തിൽ ഇബ്നു സീൻ റഹിമുള്ള അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ ദീൻ എടുക്കുന്നത് ആരുടെ അടുത്തുനിന്നാണ് അവനെ നോക്കണം. അവൻ ദീൻ പഠിച്ചവനാണോ? അവൻ ഉലമാക്കളിൽ നിന്ന് കറകളഞ്ഞ് അത് പഠിച്ചവനാണോ? അവനെ സംസാരിക്കാൻ യോഗ്യനാണോ? അവൻ അറബി ഭാഷ അറിയുന്നവനാണോ? അവൻ സുന്നത്തിന്റെ വക്താവാണോ? അവൻ ശരിയായ മനഹജിൽ ഉറച്ചു നിൽക്കുന്നവനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു സൗദ് ഇബ്രാഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്ന മിൻ നിഅമത്തില്ലാഹി അല ശാബി ഇദാ തനസക് അയുവാഹി സാഹിബ സുന്നത്തിൻ യഹ്മിലുഹു അലൈഹ. ഒരു യുവാവ് അവൻ അള്ളാഹു ചെയ്യുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, അവൻ അള്ളാഹനെ പേടിച്ച് അള്ളാഹനെ വഴിപ്പെട്ട് അള്ളാഹുൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് അയുവാഹി സാഹിബ സുന്ന, സുന്നത്തിന്റെ ശരിയായ ഹക്കിന്റെ ആളുകളോടൊപ്പം സഹവസിക്കാൻ അവന് തൗഫീഖ് നൽകുക എന്നുള്ളത്. അവനിങ്ങനെ അള്ളാഹനെ പേടിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതല്ല, ശരിയായ സുന്നത്തിന്റെ ഹക്കിന്റെ ആളുകളോടൊപ്പം അവന് സഹവാസം, അതായത് അഹ്ലുൽ ഇൽമും ഉലമാക്കളും അതുപോലെ തന്നെ അവരോടടുത്ത തുല്ലാബുൽ ഇൽമും അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, പണ്ഡിതന്മാരിൽ ഉലമാക്കളിൽ സലഫു സാലിഹുകൾ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നുകിൽ നീ ഒരു ആലിമാവുക, അതല്ലെങ്കിൽ ആലിമിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കുന്ന താലിബുൽ ഇൽമാവുക, മതവിദ്യാർത്ഥിയാവുക, അതുമല്ലെങ്കിൽ അവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന, അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന, അവരെ അവർക്ക് പ്രിയം വെക്കുന്ന ആളായി തീരുക, നാലാമതൊരാളായി നീ മാറരുത്. ഇങ്ങനെ ആവണം നമ്മൾ. ഒന്നുകിൽ നമുക്ക് നമ്മൾ പഠിച്ച ആലിമാകാൻ നമുക്ക് സാധിക്കണം, അതല്ലെങ്കിൽ ഉലമാക്കളിൽ നിന്ന് എഴുമ പഠിക്കുന്ന തുല്ലാബിലിമാകാൻ സാധിക്കണം. രണ്ടിനും കഴിയില്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന, അവരോടൊപ്പം സഹവസിക്കുന്ന, അവരോടൊപ്പം കൂടുന്ന, അവരോട് പ്രിയം വെച്ച് പുലർത്തുന്ന ഒരാളെ സാധിക്കണം. നാലാമതൊരാളായി നമ്മൾ മാറരുത്. ഒറ്റയ്ക്ക് ഞാൻ എന്താണ് ഇപ്പോൾ സൗകര്യങ്ങൾ വിശാലമല്ലേ, ദീൻ പഠിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ സാധിക്കും, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാം. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അത് തെറ്റിന്റെയും പിഴവിന്റെയും വഴികേടിന്റെയും കാരണങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു ഷൗദ് ഇബ്രാഹിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഒരാൾ അള്ളാഹനെ പേടിച്ച് ജീവിച്ചാൽ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ശരീഅത്തിന്റെ സുന്നത്തിന്റെ വക്താക്കളോടൊപ്പം അവൻ അള്ളാഹു സഹവാസം നൽകുക എന്നുള്ളത്. കാരണം യഹ്മിലുഹു അലൈഹ, ശരീഅത്തിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ, ഇൽമിന്റെ ആളുകൾ അവനെ ആ ഇൽമിലൂടെയാണ് വഹിച്ചുകൊണ്ടുവരാം. അവർക്ക് പ്രത്യേകിച്ച് തൽപരലക്ഷ്യങ്ങൾ ഉണ്ടാകില്ല. നിങ്ങളൊരു പാർട്ടിയോടൊപ്പം കൂടൂ, നിങ്ങളൊരു ഗ്രൂപ്പിന്റെ ഒപ്പം കൂടൂ, നിങ്ങളൊരു സംഘത്തിന്റെ ഒപ്പം കൂടൂ എന്നവർ പറയുകയില്ല. സുന്നത്തിന്റെ ഒപ്പം നിങ്ങൾ കൂടൂ, ഖുർആനിന്റെ ഒപ്പം കൂടൂ, അതുപോലെ തന്നെ ഹദീസുകളോടൊപ്പം, സലഫുകളുടെ മാർഗത്തോടൊപ്പം, ഹഖിനോടൊപ്പം കൂടൂ. അതിലേക്ക് അവരെ അവർ പ്രേരിപ്പിക്കും, അതിലൂടെ അവരെ അവരെ കൊണ്ടുപോകും. അതല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിനോടോ പ്രത്യേക കക്ഷിയോടോ കക്ഷിത്വം കാണിക്കാനോ, അതല്ലെങ്കിൽ ഹിസ്ബിയത്ത് പുലർത്താനോ അവരൊരിക്കലും നിങ്ങളെ പഠിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സലഫുകളിൽപ്പെട്ട അംർ ഇബ്നു ഖൈസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്ത ശാബ അവ്വല മാ യുൻഷഉ മഅ അഹ്ലി സുന്ന വൽ ജമാഅ ഫർജുഹു. നീ ഒരു യുവാവിനെ അവന്റെ യുവത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ അവൻ കൂടിയിരിക്കുന്നത്, സഹവസിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്പം നടക്കുന്നത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ സംഘത്തോടൊപ്പമാണെങ്കിൽ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആളുകളോടൊപ്പമാണെങ്കിൽ, ഫർജു, അവനിൽ പ്രതീക്ഷ വെക്കുക. ഒരു യുവാവ് അവന്റെ യുവത്വം, അല്ലെങ്കിൽ അവന്റെ നല്ല പ്രായം വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്നത് അഹ്ലു സുന്ന വൽ ജമാഅയോടൊപ്പമാണെങ്കിൽ നീ അവന് പ്രതീക്ഷ വെച്ച് പുലർത്തുക. വഇദാ റഅയ്തഹു മഅ അഹ്ലിൽ ബിദഅി ഫൈ അസ്മിൻ. ബിദഅത്തിന്റെ ആളുകളോടൊപ്പമാണ് അവന്റെ സഹവാസവും വളർച്ചയുമെങ്കിൽ നീ അവനിൽ നിരാശനാകുക. ഫഇന്ന ശാബ അല അവ്വലി നുഷൂഇഹി. കാരണം ഒരു യുവാവ് അവന്റെ വളർച്ചയുടെ ആദ്യഘട്ടം എങ്ങനെയാണോ അതിലായിരിക്കും അവന്റെ അവസാനം. സാധാരണ നാട്ടിൽ പറയാനുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചൊടലേരെ എന്ന് പറയുന്നത്. അതുപോലെ ഒരാള് വളർന്നതും അവൻ തഴച്ചതും അല്ലെങ്കിൽ അവൻ ശീലിച്ചതും എന്താണോ അതിലായിരിക്കും അവന്റെ അവസാനം. നേരെ തിരിച്ചും ഉണ്ടാകാം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ രേഖയിൽ ഉള്ളതുപോലെ നേരെ തിരിച്ചും സംഭവിക്കാം. എന്നാൽ പൊതുവായ നടപടിക്രമം എങ്ങനെയാണ്? ഒരാളുടെ കൂട്ടുകൂടലും സഹവാസവും അവന്റെ ജീവിതകാലത്ത് അവൻ എവിടെയായിരുന്നു അവിടെ ആയിരിക്കും അവന്റെ അവസാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കൾ അവരെപ്പോഴും സത്യത്തോടൊപ്പം നിൽക്കണം, അതിന്റെ വക്താക്കളോടൊപ്പം, അത് പഠിപ്പിക്കുന്ന അത് പ്രചരിപ്പിക്കുന്നവരോടൊപ്പം ഉണ്ടാകണമെന്നുള്ളത് അവരുടെ നല്ല പര്യവസാനത്തിന്റെ അടയാളമായി സലഫു സ്വാലിഹീങ്ങൾ വിലയിരുത്തിയ കാര്യമാണ്. അംർ ഇബ്നു ഖൈസ് റഹിമഹുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്ന ശാബ ലയൻഷ, യുവാവ് വളർന്നു വരുന്നവനാണ്. ഫഇൻ ആഥറ അൻ യുജാലിസ അഹ്ലൽ ഇൽമി കാദ അയസ്ലം. നോക്കൂ നിങ്ങൾ, അവൻ ഇൽമുള്ള ഉലമാക്കളോടൊപ്പം സഹവസിക്കുകയും അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ, ഉലമാക്കളുടെ സ്വാധീനം അവനുണ്ടായാൽ, കാദ അയ്യസ്ലം, അവൻ രക്ഷപ്പെടാനായി, അവന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വളർന്നു വരുന്നൊരു യുവാവ് അഹ്ലുൽ ഇൽമുമായി, ഉലമാക്കളുമായി, അല്ലെങ്കിൽ അവരോടടുത്ത ആളുകളുമായി സഹവസിക്കുകയും ഇരിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ലാത്ത ആളുകളിലേക്ക്, തൽപര ലക്ഷ്യങ്ങളിലേക്ക്, സ്വാർത്ഥ ചിന്തകളിലേക്ക് അവൻ വഴിമാറിയാലോ, ചാഞ്ഞാലോ, അവൻ നശിക്കാനായി എന്ന് സലഫു സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉലമാക്കളിലേക്ക് അടുക്കാൻ നമ്മുടെ മനസ്സെപ്പോഴും വെമ്പൽ കൊള്ളണം. ദീനിന്റെ വിഷയത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരിൽ നിന്ന് അത് ഏറ്റവും സുന്ദരമായി കരസ്ഥമാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. നമുക്ക് നോക്കൂ, ദുനിയാവിൽ ഏതൊരു ആവശ്യവും, നമുക്ക് ദുനിയാവിന്റെ മസ്ലഹത്തിൽപ്പെട്ട, ദുനിയാവിൽ നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപജീവനം, നമ്മുടെ വീട്, വാഹനം, വസ്ത്രം, വണ്ടി, ഭാര്യ, സന്താനങ്ങൾ എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കാതെ ഏറ്റവും അന്വേഷിച്ച് ഏറ്റവും നല്ലത് ഏതാണോ, നമുക്ക് ഏറ്റവും അനുയോജ്യമായതാണ് അതിനാണല്ലോ, ഏറ്റവും സേഫായ ഭാഗത്തു നിന്നാണ് നമ്മൾ കരസ്ഥാക്കുക. എന്താണ് ദീൻ പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഉയർന്ന ചിന്തയില്ലാത്തത്, നിലവാരമുള്ള ഒരു മോഹോ അഭിലാഷം നമ്മൾ വെച്ചു പുലർത്താത്തത്? എന്താണ് ഇത് ആളുകൾക്ക് തിരിയാത്തതെന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഇത് ഏറ്റവും അമൂല്യമായ സ്വത്തല്ലേ? അള്ളാഹുവിന്റെ അമ്പിയാക്കൾ നമ്മളെ ഏൽപ്പിച്ചു പോയ അനന്തര സ്വത്തല്ലേ? അത് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയ സോഴ്സിൽ നിന്ന് അത് നേടണമെന്ന ചിന്ത നമുക്കില്ലാതെ പോകുന്നത് എത്രമാത്രം ആ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധയിലാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഗൗരവത്തിൽ സലഫുകൾ പരിഗണിച്ചിട്ടുള്ള വസിയത്താണ്, അവരുടെ ചിന്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ വസിയത്തായി അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പേരാണ്, മാലിക് ഇബ്നു ദീനാർ റഹിമഹുള്ള. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇസ്ലാമിന്റെ ആദ്യ പ്രചാരകരിൽ ഒരാളായ മാലിക് ഇബ്നു ദീനാർ, അദ്ദേഹത്തിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം ആദ്യമായി പ്രചരിച്ചത് എന്ന് പറയപ്പെടുന്നു. താബിഈങ്ങളുടെ കാലത്താണ് അദ്ദേഹം ജീവിച്ചു മരിച്ചത്. റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഒരു വളരെ ചെറിയ ഒരു അസറുണ്ട്, ഇന്നമൽ ഖൈറു ഫി ശബാബ്. ഇന്നമൽ ഖൈറു ഫി ശബാബ് നമുക്ക് ഹിഫ്ളാക്കാൻ പറ്റിയൊരു വാക്കാണ്. ഇന്നമൽ ഖൈറു ഫി ശബാബ്, നിശ്ചയം നന്മ എന്നത് യുവാക്കളിൽ മാത്രമാണ്. കാലഘട്ടത്തിൽ തിരുത്തി വായിക്കേണ്ടി വരും. ഇന്നമ ഷെറു ഫി ശബാബ് നമ്മൾ തിരുത്തി വായിക്കേണ്ടി വരും. ഷെറു യുവാക്കളിലാണ് എന്നത്. എന്നാൽ അദ്ദേഹം നന്മ യുവാക്കളിൽ മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ മർഹല, യുവത്വം എന്ന കാലഘട്ടം, അത് വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിച്ചാൽ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട്, അവന് വഴിപ്പെട്ട്, അവനിഷ്ടമുള്ള കാര്യങ്ങളിൽ, മാർഗങ്ങളിൽ അത് വിനിയോഗിച്ചാൽ യുവാക്കളിലല്ല മറ്റാരിലാണ് ഖൈറുണ്ടാകുക? ഏതൊരു സമൂഹത്തിന്റെയും അന്തസത്ത യുവാക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് ആധാരം അവിടുത്തെ യുവരക്തമാണ് എന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും പറയുന്ന പോലെ, അവരെ ഏറ്റവും ഖൈറിൽ ഊട്ടപ്പെട്ടിട്ടാണ് അവരെ വളർത്തുന്നതെങ്കിൽ, പരിപാലിക്കുന്നതെങ്കിൽ, വിശിഷ്യ ദീനിലായാണ് അവർ വളരുന്നതെങ്കിൽ ആ യുവാക്കളെ കൊണ്ട് എന്ത് നന്മയുണ്ടാകും ഈ നാട്ടിൽ? എത്രമാത്രം വിപ്ലവങ്ങളും പരിവർത്തനങ്ങളും നവോത്ഥാനങ്ങളും ഇവിടെ കുറിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ യുവ സംഘടനകളെ അല്ലെങ്കിൽ യുവ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. എന്നാൽ അത് ഹക്കിലാണ് വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ അൽഹംദുലില്ലാ, അത് എത്ര ഖൈറിന്റെ കാരണത്തിന് വഴിതെളിയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യുവാക്കൾ അവരുടെ യുവത്വത്തിൽ തന്നെ ഇസ്ലാമികമായ നല്ല തർബിയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയും അതുപോലെ തന്നെ അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ത്വാഅത്തുമെല്ലാം അവർക്കുണ്ടായാൽ അതൊരു സമൂഹത്തിന് തന്നെ അടിത്തറയായി മാറുമെന്നത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന, മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഷെയ്ഖ് കൂടെ പറയുന്നു, ഒരു യുവാവ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെയുണ്ട്? അവന് ഒഴിവ് സമയമുണ്ട്. മധ്യവയസ്കരെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യം കുറവുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർ മറ്റു പല വിഷയങ്ങളും ജോലിയിലായിരിക്കും. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായ ശേഷിയുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. യുവത്വത്തിന്റെ ആ തിളപ്പുണ്ടല്ലോ, അത് അവന് ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങളിൽ അവന് വ്യാപൃതനാവാൻ സാധിക്കും. മറ്റത് അവന് ഒഴിവ് സമയമുണ്ട്. അതോടൊപ്പം അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പേടിക്കുന്നവനുമാണെങ്കിൽ അവനെ കൊണ്ട് ഉമ്മത്തിന് ധാരാളം മാറ്റങ്ങളും ഖൈറുകളും ഉണ്ടാകും. എന്നാൽ ഷെയ്ഖ് പറയുന്നു, ഒരു യുവാവിന്റെ ജീവിതത്തിൽ ഖുവ്വത്തു ശബാബ് വഫറാഗുൽ വഖ്ത് വവഫ്രത്തുൽ മാൽ, അവന് യുവത്വത്തിന്റെ ശക്തിയുണ്ട്, അതുപോലെ തന്നെ ഒഴിവ് സമയമുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. ഇന്നത്തെ യുവാക്കൾക്കിടയിൽ സംഭവിക്കുന്ന വലിയ ഫിത്നയാണത്. തക്കൂനു മുഹ്ലികതല്ല, അവനത് നശിപ്പിക്കും. മുൻഗാമികളിൽപ്പെട്ട ചിലർ പറയുന്നത് പോലെ, ഇന്ന ശബാബ് വൽ ഫറാഖ വൽ ജദഹ് മഫ്സദത്തുൽ മർഇ അയ്യു മഫ്സദ. ഒരു യുവാവ്, അവന് യുവത്വമുണ്ട്, ഒഴിവു സമയമുണ്ട്, കയ്യിൽ സമ്പത്തുമുണ്ട്, മറ്റെന്തിനേക്കാളും അവനെ അത് വേഗത്തിൽ നശിപ്പിച്ചു കളയുന്നതാണ്. അപ്പൊ മുൻഗാമികൾ പറഞ്ഞു, ഒരാൾക്ക് യുവത്വത്തിന്റെ ശക്തിയും ഒഴിവു സമയവും ധാരാളം സമ്പത്തും കയ്യിലുണ്ടെങ്കിൽ നാലാമതായ ഒരു കാര്യം അവന്റെ കൂടപ്പിറപ്പായി മാറും. വഹു കസ്റത്തുൽ ഫിതൻ, ഫിത്നകൾ അവന്റെ വരിഞ്ഞു മുറുക്കും, ഫിത്നകളുടെ ആധിക്യം അവന്റെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് യുവത്വം, ഒഴിവു സമയം, അതോടൊപ്പം സമ്പത്തും കയ്യിൽ വരിക എന്നുള്ളത് ഒരാൾ ഫിത്നകളെ ഭയക്കേണ്ട, അല്ലെങ്കിൽ ഫിത്നകളെ ഗൌരവത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വേളയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ അത് അള്ളാഹുവിന് തൃപ്തിയുള്ള, അള്ളാഹുവിനെ വഴിപ്പെടുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടാലോ, ദീനിയായ അവൻ പരിപാലനം സിദ്ധിച്ചാലോ, അവനെ സംബന്ധിച്ചിടത്തോളം അവനെക്കൊണ്ട് ആളുകൾക്കുണ്ടാകുന്ന നന്മയുടെ കവാടങ്ങൾ ഒരുപാടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നമൽ ഖൈറു ഫി ശബാബ്, യുവാക്കളിൽ നന്മ മാത്രമാണുള്ളത്, അല്ലെങ്കിൽ യുവാക്കളിലാണ് നന്മയുള്ളത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ യുവത്വത്തിന്റെ സമയത്ത് അവൻ ദീനിയായി പരിപാലിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ പേടിച്ച് അവനെ വഴിപ്പെട്ട് വളർന്നാൽ, അവനിലൂടെ ഉണ്ടാകുന്ന ബറക്കത്തും ഖൈറും അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അത് മറ്റൊരു കാലഘട്ടത്തിലും മറ്റൊരു വിഭാഗത്തിന് ലഭിക്കുന്നതല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം. ഹദ വല്ലാഹു തആല അലാ മുസല്ലല്ലാഹു വസല്ലമ ബാറകല നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ.